ഓസ്ട്രേലിയയിൽ ഏതു നഗരത്തിലേക്ക് പോയാലും മസാജിംഗ് സെന്ററുകൾ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ചും തായ് മസാജിംഗ് സെന്ററുകൾ. പക്ഷേ ഇത്തരം മസാജിംഗ് സെന്ററുകളിലെ ഹാപ്പി എൻഡിംഗ് മസാജുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? മസാജിംഗിന്റെ മറവിൽ ലൈംഗിക വ്യാപാരം നടത്തുന്ന മസാജ് സെന്ററുകൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇത്. മസാജിംഗ് സെന്ററുകളുടെ മറവിലുള്ള ഇത്തരം കേന്ദ്രങ്ങൾ ഓസ്ട്രേലിയയിൽ തഴച്ചു വളരുകയാണ്. വിവിധ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയെത്തുന്നവരും രാജ്യാന്തര വിദ്യാർത്ഥികളുമാണ് ഇത്തരം കേന്ദ്രങ്ങളിൽ ഭൂരിഭാഗവും മസാജിംഗ് ജോലി ചെയ്യുന്നത്. ഇതേക്കുറിച്ച് എസ് ബി എസ് റേഡിയോയുടെ തായ് പരിപാടിയും എസ് ബി എസ് ടി വിയിലെ ദ ഫീഡും ചേർന്ന് ഒരു അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണ റിപ്പോർട്ടിലേക്കാണ് ഇനി. മസാജിംഗ് സെന്ററുകളുടെ മറവിൽ ലൈംഗിക വ്യാപാരം നടക്കുന്നു എന്നത് ഓസ്ട്രേലിയയിൽ അത്ര രഹസ്യമായ കാര്യമൊന്നുമല്ല. പലപ്പോഴും ഇത് പരസ്യമായ രഹസ്യമാണ്. മസാജിംഗ് കേന്ദ്രങ്ങളിലെ അനുഭവങ്ങളെക്കുറിച്ചുള്ള കമന്റുകളും റിവ്യൂവുമെല്ലാം പ്രസിദ്ധീകരിക്കുന്ന ഓൺലൈൻ ചർച്ചാവേദികൾ വരെയുണ്ട്. അതോടൊപ്പം നിരവധി പരസ്യങ്ങളും കാണാം മസാജിനൊപ്പം നൽകുന്ന എക്സ്ട്രാ സേവനങ്ങളെക്കുറിച്ച്. ഓസ്ട്രേലിയയിൽ പഠനത്തിനായി എത്തുന്ന വിദ്യാർത്ഥികളും പുതിയതായി കുടിയേറിയെത്തുന്നവരുമെല്ലാം ഇത്തരം കേന്ദ്രങ്ങളിൽ ജീവനക്കാരാകുന്നു എന്ന അറിവിന്റെ അടിസ്ഥാനത്തിലാണ് എസ് ബി എസ് ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയത്. കഴിഞ്ഞ ഒരു വർഷമായി സിഡ്നിയിലെ വിവിധ മസാജിംഗ് പാർലറുകളിൽ ജോലി ചെയ്യുന്ന ഒരു 30-കാരിയുമായി എസ് ബി എസ് സംസാരിച്ചു. സ്വകാര്യത സംരക്ഷിക്കാനായി ഇവരുടെ പേരും ശബ്ദവും മാറ്റിയാണ് നമ്മൾ നൽകുന്നത്. ജോയ് എന്ന പേരിലായിരിക്കും ഇവരെ വിശേഷിപ്പിക്കുക. സ്റ്റുഡന്റ് വിസയിൽ ഓസ്ട്രേലിയയിലേക്ക് എത്തി ഇംഗ്ലീഷും അക്കൌണ്ടിങ്ങും പഠിക്കുന്ന ജോയ് പണം സമ്പാദിക്കാനുള്ള നല്ലൊരു മാർഗമാണ് ഇതെന്ന് പറയുന്നു.
When I was in Thailand, I never thought I would end up offering doji massage. When I first started working as a masseuse, I was actually surprised to know that this kind of service existed. But after so many clients asked me, I thought to myself, okay, I'll do it, because I get a lot of money and it is less tiring than normal massage.
സാധാരണ ഒരു മസാജ് ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള ഫീസിന്റെ പകുതിയാണ് മസാജിംഗ് കേന്ദ്രത്തിന്റെ ഉടമ ജോയ്ക്ക് നൽകുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള എക്സ്ട്രാ സേവനങ്ങൾ മസാജ് കേന്ദ്രത്തിലെത്തുന്ന കസ്റ്റമേഴ്സും ജോയുമായി നേരിട്ടാണ് സംസാരിക്കുന്നത്. നഗ്നയായി നിന്നുള്ള മസാജിംഗ് മുതൽ ലൈംഗിക ബന്ധം വരെ നീളുന്ന ഈ എക്സ്ട്രാ സേവനങ്ങൾക്ക് $20 മുതൽ $150 വരെയാണ് അധിക ഫീസ് ഈടാക്കുന്നത്. ഈ പണം പൂർണ്ണമായും തനിക്ക് തന്നെ കിട്ടുമെന്ന് ജോയ് പറയുന്നു. ഒരാഴ്ചയിൽ $1,500 മുതൽ $1,700 വരെ ഇത്തരത്തിൽ കയ്യിൽ കിട്ടുന്നതെന്നും ജോയ് പറയുന്നുണ്ട്. മസാജിംഗ് കേന്ദ്രങ്ങളിലേക്ക് കൂടുതൽ ആളെത്തും എന്നതിനാൽ അതിന്റെ ഉടമകളും ഇത് സമ്മതിച്ചു കൊടുക്കും. പലപ്പോഴും മസാജിംഗ് ജോലിക്കായി എത്തുന്നവരെ നിർബന്ധിച്ചും പ്രലോഭിപ്പിച്ചുമാണ് കേന്ദ്രത്തിന്റെ ഉടമകൾ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നതെന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ സൌത്ത് വെയിൽസിലെ സോഷ്യൽ സയൻസസ് സീനിയർ ലെക്ചറർ ഡോക്ടർ ഹെലൻ പ്രിംഗിൾ പറയുന്നു.
Legitimate massage, ordinary massage that is offered, but we'll say there is a possibility of happy ending. Often the employer will hire people to do massage, but say, look, you know, if you want a little bit of extra money, you can do happy ending. It's kind of not usually penetrative sex in the usual sense of prostitution. So there's this kind of grey area that a lot of massage parlours operate in. Between normal ordinary massage and between brothels, a lot of workers in that grey area feel pressured to provide extra services in that way.
മെൽബണിലെ ഒരു മസാജ് സെന്റർ ഉടമയാണ് ആൻ. യഥാർത്ഥ പേരും ശബ്ദവും മാറ്റി തന്നെയാണ് ഇത് നൽകുന്നത്. പ്രധാനമായും 3 തരത്തിലുള്ള മസാജിംഗ് പാർലറുകളാണ് ലൈംഗിക വ്യാപാരം നടത്തുന്നതിനായി ഓസ്ട്രേലിയയിൽ ഉള്ളതെന്ന് ആൻ പറയുന്നു.
The first type is out in the open massage shops, whose owners tell their clients about available sexual services and advertise new stuff. The second type is one-eye closed massage shops, whose owners pretend these sexual services are not available, yet allow their staff to offer them. The final type is hidden massage shops, whose owners declare that there are no sexual services available, yet individual staff might offer them secretly.
യഥാർത്ഥത്തിൽ ഓസ്ട്രേലിയയുടെ മിക്ക ഭാഗങ്ങളിലും നിയമപരമായി ലൈംഗിക വ്യാപാരം അനുവദനീയമാണ്. എന്നാൽ ഓരോ സംസ്ഥാനങ്ങളിലും ഇതിന് നിയമവ്യത്യാസങ്ങളുണ്ട്. പ്രാദേശിക കൌൺസിലുകളും പോലീസുമൊക്കെയാണ് ഇത് നിയന്ത്രിക്കുന്നത്. ഇവിടെയൊക്കെ ജോലി ചെയ്യുന്നവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നുവെന്നും ആരോഗ്യ പരിശോധന നടത്തുന്നുവെന്നും കൃത്യമായി ഉറപ്പാക്കാറുമുണ്ട്. എന്നാൽ മസാജിംഗ് കേന്ദ്രങ്ങളുടെ മറവിൽ ഇത്തരം ലൈംഗിക വ്യാപാരം നടക്കുമ്പോൾ അവിടെ ജോലി ചെയ്യുന്നവരുടെ ആരോഗ്യവും സുരക്ഷയും എല്ലാം അപകടത്തിലാവുകയാണ്. കഴിഞ്ഞ ഒരു വർഷമായി താൻ ജോലി ചെയ്ത ഒരു സ്ഥാപനം പോലും തനിക്ക് ലൈംഗിക രോഗങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ജോയ് പറയുന്നു.
It's up to me to get checked or not. When I first came here, a friend told me to get checked. So I get checked every 6 months.
പ്രലോഭനത്തിനോ നിർബന്ധത്തിനോ വഴങ്ങിയാണോ ഇതിനായി എത്തിയെന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ജോയ് പറയുന്നത്. മറ്റാരെങ്കിലും അങ്ങനെയുണ്ടോ എന്ന് തനിക്ക് അറിയില്ലെന്നും ജോയ് പറയുന്നുണ്ട്.
I have feared that clients might hurt me, but so far I have never met anyone like that yet.
എന്നാൽ തങ്ങളെ ഉപയോഗിച്ച് നടത്തുന്ന ചൂഷണം ഇവർ കൃത്യമായി മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നമാണ് ഇതെന്ന് ഡോക്ടർ പ്രിങ്കിൾ ചൂണ്ടിക്കാട്ടുന്നു.
They define trafficking in a very narrow way as being kidnapped and or being chained to beds or, you know, being held virtually hostage. But both the international trafficking protocol and also Australian law on trafficking, you don't have to be forced in order to fall into the category of trafficking. So the provisions in Australia at the Commonwealth level talk about, you know, whether the employer is reckless, whether the employee will be exploited. And so I would say that the key problem is exploitation rather than the movement across borders or that kind of movement in trafficking.
അനിയന്ത്രിതമായി ഇത്തരം കേന്ദ്രങ്ങൾ നടക്കുന്നത് തടയുന്നതിനായി നിയമങ്ങളിൽ മാറ്റം വരുത്തണമെന്നാണ് ഡോക്ടർ പ്രിങ്കിൾ ആവശ്യപ്പെടുന്നത്.